പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 37-ാം പാർട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും ക്രിസ്തീയ സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ചിന്താഭാഗം ഖഗ്ഗായി പ്രവചനം 2:7 വാക്യമാണ്. സകല രാജ്യങ്ങളുടെ മനോഹര വസ്തു വരികയും ചെയ്യും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഖഗ്ഗായി എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്സവം എന്നാണ്. BC 520 യെരുശലേമിൽ വച്ച് ഖഗ്ഗായിയുടെ പുസ്തകം എഴുതപ്പെട്ടു എന്ന് അനുമാനിക്കുന്നു. ഈ ലോകത്തിൽ ഇനിയുള്ള ഏറ്റവും വലിയ പ്രത്യാശ കർത്താവായ യേശുവിനെ മടങ്ങിവരവാണ്. അന്ന് കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമ്പോൾ കർത്താവിനെ ഒരുങ്ങാത്ത മറ്റൊരു കൂട്ടർക്ക് ചൂള പോലെ കത്തുന്ന ഒരു ന്യായവിധി ദിവസമായിരിക്കും അത്. അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും എന്ന് തിരുവെടുത്ത് വ്യക്തമാക്കുകയാണ്. ഈ പുസ്തകത്തിൽ ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കുന്നത് വരുവാനുള്ള മനോഹരൻ എന്നാണ്. ഈ പുസ്തകത്തിൻ്റെ 2:7 വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നു. വെളിപ്പാട് പുസ്തകം 19:6 വാക്യത്തിലും ഈ തിരുവചന ഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സക്കരിയാവ്, മലാക്കി എന്നിവരോട് ചേർന്ന് സമകാലികനായി ചേർന്ന് നിന്ന് യെരുശലേമിലെ സിനഗോഗിൻ്റെ പണിക്ക് വേണ്ടി ജനത്തെ ഉത്സാഹിപ്പിച്ച പ്രവാചകനാണ് ഖഗ്ഗായി പ്രവാചകൻ. ഖഗ്ഗായിയുടെ പുസ്തകത്തിൽ ആദ്യ ഭാഗങ്ങളിൽ സ്തോത്രം വിവിധ നിലകളിൽ ഭാരവും പ്രയാസവും ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ സ്തോത്രം യഹോവയുടെ ആലയം പണിയാനുള്ള കാലം വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനം തങ്ങളുടെ വയലിലേക്കും വീട് പണിയിലേക്കും മറ്റും തിരിഞ്ഞ് അവസാനം അവർ വലിയ കഷ്ടതയിലും പ്രയാസത്തിലുമായി തീർന്നു. എന്നാൽ ആ സമയത്ത് ഖഗ്ഗായി പ്രവാചകനും സക്കരിയാവും എഴുന്നേറ്റ് ഹല്ലേലൂയ ജനത്തോട് പ്രവചിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം പണി വിട്ടിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് സകല വിഷയത്തിലും വറുതി വന്നിരിക്കുന്നത്. നിങ്ങൾ മുന്നമേ ദൈവത്തിൻ്റെ ആലയം പണിയ്, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഖഗ്ഗായി പ്രവാചകൻ ശക്തമായി ആഹ്വാനം ചെയ്യാനിടയായി തീർന്നു. അതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു സ്തോത്രം, സോറി, അതിൻ്റെ 2:19 വാക്യത്തിൽ പറയുന്നു, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തി വൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുക. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വിളവിറക്കേണ്ട സമയം വന്നിരിക്കുന്നു, അത് കൃഷി ഇറക്കേണ്ട സമയം വന്നിരിക്കുന്നു. നന്നായി ആ സ്തോത്ര ശോധന കഴിച്ച് സൂക്ഷിച്ചിരിക്കുന്ന വിത്ത് കളപ്പുരയിൽ കെട്ടിക്കിടക്കുന്നു, വയലുകൾ അവശേഷിക്കുന്നു, പക്ഷേ വിതയ്ക്കാൻ മടിച്ചുകൊണ്ട് കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിതയ്ക്കാൻ മടി കാണിച്ച് തൻ്റെ ജനമായിരിക്കുകയാണ്. എന്നാൽ ഖഗ്ഗായി എഴുന്നേറ്റ് ജനത്തെ ധൈര്യപ്പെടുത്തി, നിങ്ങൾ ധൈര്യത്തോടെ വിതയ്ക്ക്, ഓ ദയയ്ക്കൊത്തോണം കൊയ്യുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരും എന്ന് സ്തോത്രം അവിടെ ധൈര്യപ്പെടുത്തുകയാണ്. അതിൻ്റെ അവസാന വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോദ്രമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ട് ഇസ്രായേലിനെ പ്രചോദിപ്പിക്കുന്ന ധൈര്യദായകമായ വചനം ഖഗ്ഗായി പ്രവാചകനിലൂടെ നൽകുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുകയാണ്. അത് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഖഗ്ഗായി പ്രവാചകൻ ഹല്ലേലൂയ എസ്രയോടും നെഹെമ്യാവിനോടും ചേർന്ന് എസ്ര, നെഹെമ്യാവ്, സഹഗ്ഗായി, ഓ സെഗര്യാവ് എന്നീ 4 പ്രവാചകന്മാർ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെ ധൈര്യപ്പെടുത്തുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തതിൻ്റെ അനന്തരഫലമാണ്. അതോടൊപ്പം ദാനിയേലിൻ്റെ പ്രാർത്ഥനയും കൂടെ കൂടി ചേർന്നപ്പോഴാണ് പ്രവാസത്തിലായിരുന്ന ഓ സ്തോത്രം ഇസ്രായേൽ മക്കൾക്ക് കോരശിൻ്റെ കൽപ്പന പ്രകാരം മടങ്ങി വരുവാനും യെരുശലേം ദേവാലയം പണിത് പ്രതിഷ്ഠിച്ച് ഓ മതിലിൻ്റെ പണി തീർത്ത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉല്ലസിപ്പാൻ വഴിയൊരുങ്ങിയതെന്നുള്ളത് ഏവർക്കും തിരിച്ചറിയാവുന്ന വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ നാം കയ്യോട് കൈ കോർത്ത് പിടിക്കേണ്ടുന്ന സമയം വന്നിരിക്കുന്നു. നാം മെയ്യോട് മേ ചേർന്ന് നിൽക്കേണ്ടുന്ന സമയം വന്നിരിക്കുന്നു. ഈ ദിനങ്ങളിൽ നാം ഒരുമിച്ച് മുടങ്കാൽ മടക്കേണ്ടുന്ന സമയം വന്നിരിക്കുന്നു. എല്ലാ വിഭാഗ്യതയും വെടിഞ്ഞുകൊണ്ട് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ, വിലാപത്തോടെ, കരച്ചിലോടെ മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്ത് വന്ന് ഹല്ലേലൂയ എല്ലാവരും ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിൽ കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കേണ്ടുന്ന സമയം വന്നിരിക്കുന്നു എന്നാണ് ഈ സന്ദേശത്തിൻ്റെ മുഴുവൻ ചുരുക്കമെന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാ വിഭാഗതകളും നമുക്ക് മറക്കാം. ഓ, ഞാനാണ് വലിയ ചിന്തയെ നമുക്ക് മറക്കാം. താഴ്മയോടെ നമുക്ക് താഴ്ന്നിറങ്ങിച്ചെല്ലാം. ആരോടെല്ലാം ചേർന്ന് ഓ കൈകോർത്ത് പിടിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ കഴിയുമോ, അവരോടെല്ലാം ചേർന്ന് കൈകോർത്ത് കർത്താവിനെ ഉയർത്താൻ ദൈവം ധാരാളം കൃപ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ സന്ദേശം നമുക്ക് ഏവർക്കും ഒരു പുതുജീവൻ പകരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, എസ്രയിലൂടെ, നെഹമ്യാവിലൂടെ, ഹഗായിലൂടെ, സഖര്യാവിലൂടെ ഓ പ്രവാസത്തിലായിരുന്ന ജനത്തെ മടക്കി കൊണ്ടുവന്ന് ഹല്ലേലൂയ അവർക്ക് മനോഹരമായ ആലയം അപ്പോൾ സിനഗോഗൊക്കെയും ഹല്ലേലൂയ തിരികെ നൽകി അതിൻ്റെ മതിലുകളെ പണിത് അവിടെ ആരാധന പുനഃസ്ഥാപിക്കപ്പെടാൻ ഓ അങ്ങ് ഉപയോഗിച്ച അങ്ങയുടെ വിലപ്പെട്ട വിശുദ്ധന്മാർക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വലിയ കൃപ അങ്ങ് ധാരാളമായി ഓ ഇനി ഞങ്ങളുടെ മേൽ പകരണമേ. ജീവനോടെ ശേഷിക്കുന്നവരാ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി അങ്ങ് ശക്തിയോടെ ഉപകരണമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിൻ്റെ പറഞ്ഞു തീരാത്ത ദാനങ്ങളാലും കൃപകളാലും കർത്താവേ അങ്ങ് ഞങ്ങളെ പൊതിയുകയും താങ്ങി നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളെ അനുഗ്രഹിക്ക്, വലിയ വിജയം കൊണ്ടാടാൻ ഞങ്ങളെ ബലപ്പെടുത്ത്, ദൈവകൃപയാൽ പൊതിയേണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.